അധ്യായം 3 ഭാഗം 4. വന്ന് ഇരുന്നപ്പോൾ തന്നെ ഞാൻ അറിഞ്ഞു എല്ലാവരുടെയും ശരീരഭാഷ മാറിയിരിക്കുന്നു. ഞാൻ അധികാരിവർഗത്തിൻ്റെ ഒരു ഭാഗമല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. ഒരാൾ പോലും എന്നോട് കെഞ്ചിയില്ല, ഒന്നും എന്നോട് പറഞ്ഞില്ല. ഹർജികളെ യന്ത്രഗതിയിൽ തന്നിട്ട് അവർ നിശബ്ദരായി പിരിഞ്ഞുപോയി. അത്തവണ അമ്മ എൻ്റെയൊപ്പം 20 ദിവസം ഉണ്ടായിരുന്നു. അവർ 3 ആൾക്കും എൻ്റെ ബംഗ്ലാവിൻ്റെ പിന്നിലുള്ള ഷെഡിൽ താമസിക്കാൻ ഞാൻ ഇടം കൊടുത്തു. എന്നാൽ അവർക്ക് കോരിയുടെ താഴെ ജീവിച്ച ശീലമില്ലായിരുന്നു. അവർ എപ്പോഴും തോട്ടത്തിൽ ചെടികളുടെ നടുക്കായിരുന്നു. ഏതു നേരവും അത്യുച്ചത്തിൽ ശണ്ട കൂടി. ചിലപ്പോൾ കല്ലും വടികളുമെടുത്ത് യുദ്ധം ചെയ്തു. വീടിൻ്റെ ചുറ്റും ഓടി നടന്ന് പാട്ടുപാടി. രാത്രിയിൽ തോട്ടം മുഴുവൻ മലവിസർജനം നടത്തിവെച്ചു. ഓരോ ദിവസവും അത് വൃത്തിയാക്കിയ അരുണാചലം എന്നെ ശപിക്കുന്നത് ഞാൻ കേട്ടു. കേൾക്കാനാണ് അവൻ ശപിച്ചത്. അമ്മയ്ക്ക് സുധയെ ഒട്ടും ഇഷ്ടമായില്ല. സുധയുടെ വെളുത്ത നിറമാണ് അമ്മയെ ഭയപ്പെടുത്തിയത്. വെളുപ്പ് അമ്മയെ അത്രയ്ക്ക് ഭയപ്പെടുത്തിയതിൽ എനിക്കും അത്ഭുതമുണ്ടായില്ല. പക്ഷെ വെളുപ്പിനോട് ഇത്ര പുച്ഛം അമ്മയ്ക്കുണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. ആദ്യം സുധയെ കണ്ടപ്പോൾ തന്നെ അമ്മ ഓടി മുറ്റത്ത് ഇറങ്ങി നിന്നുകൊണ്ട് വായിൽ കൈവച്ച് മിഴിച്ചു നോക്കി. സുധ എന്തോ പറഞ്ഞപ്പോൾ തൂ എന്ന് ഉഗ്രമായി കാറിത്തുപ്പി. പാണ്ടൻ നായാക്കും ലേ പാണ്ടൻ നായിലെ എന്ന് സുധയെ ചൂണ്ടി വിളിച്ചുപോയി. സുധ അമ്മയെ കണ്ട് പേടിച്ച് അടുക്കളയിലും മുറിയിലും കയറിക്കൂടി. അമ്മ സുധയെ കണ്ടാൽ പാണ്ടൻ നായെ എന്ന് വിളിച്ചുപോയി. കയ്യിലുള്ളത് എന്തായാലും അവളുടെ മീതെ വലിച്ചെറിഞ്ഞു. വസ്ത്രം പൊക്കി ഗുഹി അവയത്തെ കാട്ടി ചീത്ത പറഞ്ഞു. കൊഞ്ഞണം കുത്തി നൃത്തം കളിച്ചു കാട്ടി. സുധ, ബാലു പ്ലീസ്, എന്നോട് കുറച്ചെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അവരെ എങ്ങോട്ടെങ്കിലും പറഞ്ഞയക്കൂ. നിങ്ങളെ വിശ്വസിച്ച് വന്നവളാണ് ഞാൻ. ഇതിന് നിങ്ങൾ എനിക്ക് ചെയ്യേണ്ട ലീസ്റ്റ് ഹെൽപ്പ് ഇതാണ്. എനിക്കവരെ താങ്ങാനാവുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു. തലയിലടിച്ച് കരഞ്ഞുകൊണ്ട് അവൾ കിടക്കയിൽ ചുരുണ്ടുകിടക്കുന്നത് ഞാൻ നിർവികാരനായി നോക്കിക്കിടന്നു. പറയൂ ബാലു, ഇങ്ങനെ വെറുതെ കിടന്നാലെങ്ങനെ? പ്ലീസ് സുധ, ഞാനൊന്ന് ചിന്തിക്കട്ടെ. വെറുതെ എങ്ങനെ അയക്കും? സേ, നിങ്ങൾ അയക്കില്ല. അവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ ഒരു ജീവിതത്തിന് ശീലിച്ചു കഴിഞ്ഞവരാണ്. ഇനി അവരെ നമുക്ക് മാറ്റാൻ പറ്റില്ല. അവർ എവിടെയെങ്കിലും സന്തോഷമായിരിക്കട്ടെ. വേണ്ടതൊക്കെ നമുക്ക് ചെയ്യാം. ഞാൻ പ്രജാനന്ദനെയാണ് ഓർത്തുകൊണ്ടിരുന്നത്. അമ്മയ്ക്ക് ഞാനൊരു വലിയ അനീതിയാണ് ചെയ്തത്. അതിന് പകരം ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഗുരുവചനമാണ് അത്. ഞാൻ ഒരിക്കലും കടന്നു പോകാൻ കഴിയാത്ത ഉത്തരവുമാണ്. പക്ഷേ അമ്മയ്ക്ക് ഞാൻ എന്തു ചെയ്യും? അവൾക്ക് എന്താണ് വേണ്ടത്? അതിനുള്ളിൽ എൻ്റെ ബംഗ്ലാവിൽ ചോറും അമ്മയ്ക്കും എടുത്തു കഴിഞ്ഞു. അപ്പോൾ അമ്മയെ മുൻപോട്ട് കൊണ്ടുപോയത് സുധയോടുള്ള വെറുപ്പായിരുന്നു. സ്നേഹം പോലെ തന്നെ വെറുപ്പും അതിരുകളില്ലാത്തതാണ് എന്ന് അന്ന് എനിക്ക് മനസ്സിലായി. കാരണമില്ലാത്ത ജൈവശക്തിയാണ് അമ്മയുടെ വെറുപ്പും സ്നേഹവും. സുധയോട് അമ്മയ്ക്കുള്ള വെറുപ്പ് അതിൻ്റെ ആഴം അന്വേഷിച്ചു ചെന്നാൽ എവിടെയാണ് ചെന്നെത്തുക? അമ്മ അടുക്കളയിൽ കയറി കിട്ടിയതൊക്കെ വാരി വലിച്ചിട്ട് തിന്നും. വീട് മുഴുവൻ വെറ്റത്തുനിന്ന് തുപ്പിവയ്ക്കും. സുധയുടെ ജമ്പറും സാരിയും ബ്രായും പോലും എടുത്തിടും. എടി, എനിക്ക് മോൻ കാപ്പനുള്ളതാക്കുമെടി. നീ പോടി, നീ ഉൻ വീട്ടുക്ക് പോടി. ഓരോ തവണയും അമ്മ സുധയുടെ മുറിയിൽ വന്നു നിന്ന് മൂത്രമൊഴിച്ചിട്ട് പോയി, തൻ്റെ അതിരുകൾ തീരുമാനിക്കുന്ന മൃഗത്തെ പോലെ. സുധ രണ്ട് കൈകൊണ്ടും കാതുകൾ പൊത്തി കണ്ണടച്ച് കുത്തിയിരിക്കും. പക്ഷേ അമ്മ തൻ്റെ അഴുക്ക് നിറഞ്ഞ കൈകൊണ്ട് പ്രേമിനെ തൊട്ടു നോക്കുന്നതിനെ മാത്രം അവൾക്ക് താങ്ങാനേ പറ്റിയില്ല. കുട്ടിയെ കൊടുക്കാതെ രണ്ട് കൈകൊണ്ടും തടുക്കും. കുട്ടിയുടെ മീതെ വീണുകിടന്ന് മറയ്ക്കും. അമ്മ സുധയുടെ മുതുകത്ത് ആഞ്ഞടിച്ചും മുടിക്ക് പിടിച്ച് വലിച്ചും കാർക്കിച്ച് തുപ്പിയും നിലവിളിക്കും. പുലബ്യം പറയും. 2-3 തവണ ഞാൻ അമ്മയെ പിടിച്ചു വലിച്ചു കൊണ്ടുചെന്ന് പുറത്തു തള്ളി കഥകടച്ചു. ക്രിസ്തുദാസിനോടും ആരോഗ്യമേരിയോടും കുട്ടിയെ തൊടാൻ വിടരുത് എന്ന് പറഞ്ഞു. എങ്കിലും അമ്മ എങ്ങനെയോ അകത്തേക്ക് കടന്നു. അപ്പോൾ ഞാൻ പിന്നിലൂടെ ഓടിച്ചെന്ന് കുട്ടിയെ പിടിച്ചു വാങ്ങി. ഒരിക്കൽ പുറത്തു നിന്ന് കൊണ്ടുവന്ന എന്തോ ചീഞ്ഞളിഞ്ഞ വസ്തുവിനെ അമ്മ കുട്ടിയുടെ വായിൽ വെച്ച് കൊടുക്കുന്നത് ഞാൻ കണ്ടു. കുളിച്ച് പുറത്തേക്ക് വന്ന ഞാൻ അത് കണ്ടു. എൻ്റെ കൈയും കാലുമൊക്കെ വിറച്ചു തുടങ്ങി. അമ്മയെ വലിച്ച് പുറത്തിട്ട് വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു. ആരോഗ്യം അടുക്കളയിൽ നിന്ന് എന്തോ പറഞ്ഞു. അതിലൊരു വാക്ക് എൻ്റെ മുമ്പിൽ വീണു. കുറുമ്പുദ്ധി. ഞാനത് കേട്ട് കല്ലായി മാറിപ്പോയി. തളർന്ന് കസേരയിൽ വീണു. അമ്മയെ ഞാനായിട്ട് പോകാൻ പറയരുതെന്നാണ് ഞാൻ വിചാരിച്ചത്. കഴിഞ്ഞ തവണ പോയതുപോലെ അമ്മ പോകും എന്ന് ഞാൻ കാത്തിരുന്നു. അങ്ങനെ അമ്മ പോവുകയാണെങ്കിൽ എൻ്റെ കുറ്റബോധം ഇല്ലാതാവും. പിന്നെ ഞാൻ ഗുരുവിനെ എങ്ങനെ ഉത്തരം പറയേണ്ടതില്ല. പക്ഷേ ഇത്തവണ അമ്മയ്ക്ക് എന്നോടൊപ്പം തന്നെ കഴിയാൻ ശക്തമായ കാരണമുണ്ടായിരുന്നു. സുധയുടെ മീതെയുള്ള വെറുപ്പ്, അതവൾക്ക് എല്ലാ ഊർജവും നൽകി. അവളുടെ സമയം മുഴുവൻ അതിൽ ചെലവായി. അമ്മ ദിവസം മുഴുവൻ നാക്കുതോരാതെ സുധയെ ചീത്ത പറയും. വെള്ളപ്പന്നി, പാണ്ഡൻ നായ എന്നു തുടങ്ങിയാൽ അമ്മ പറയുന്ന ഭാഷയിൽ ഒരുപാട് വാക്കുകൾ ഞാൻ കേൾക്കാത്തവയാണ്. ആ അതിരില്ലാത്ത ജീവശക്തി മൃഗങ്ങളിൽ മാത്രമുള്ളതാണ്. പുറകിലൊരു ചിന്തയില്ലാത്ത മനസ്സ് മാത്രമേ അതിനുള്ളൂ, വാഹനമാവുകയുള്ളൂ. ആ രണ്ട് വൃദ്ധർക്കും കാശ് കൊടുത്ത് അമ്മയെ കൂട്ടിക്കൊണ്ടുപോകാൻ ഞാൻ പറഞ്ഞു. അവർ അന്ന് തന്നെ കാശോടെ മറഞ്ഞു. അവർ പോയപ്പോൾ അമ്മ കൂടുതൽ ആവേശമുള്ളവളായിത്തീർന്നു. രാത്രി അമ്മ തന്നെ പുറപ്പെട്ട് നഗരം മുഴുവൻ അലഞ്ഞുതിരിഞ്ഞ് വെളുപ്പാങ്കാലത്ത് ചവറും ചീഞ്ഞതുമായി വാരിക്കൊണ്ട് മടങ്ങി വന്നു. വലിച്ചെറിഞ്ഞ ഭക്ഷണങ്ങൾ, പഴയ വസ്ത്രങ്ങൾ, മിന്നുന്ന എന്തും അവർ എടുത്തു കരുതി. പേരക്കുട്ടിക്കാണ്, അവയൊക്കെ അവർ കാർഷെഡിൽ കൂട്ടിവെച്ചു. ചീഞ്ഞളിഞ്ഞ എന്തോ അമ്മ വഴിച്ച് നക്കുന്നത് യാദൃശ്ചികമായി ജനലിലൂടെ കണ്ട് സുധ ഓടിച്ചെന്ന് ഛർദ്ദിച്ചു. ഒരു പെരിച്ചാഴിയെ ഒരിക്കലമ്മ പഴയ സാധനങ്ങൾ കത്തിച്ച് ചുടുന്നത് കണ്ടപ്പോൾ ഞാൻ ഓടിച്ചെന്ന് പിടിച്ച് പുറത്തെറിഞ്ഞ് അമ്മയെ ശാസിച്ചു. അവൾ എന്നെ അടിക്കാൻ വന്നു. ഞാൻ അവളെ പിടിച്ച് തള്ളിയപ്പോൾ മലർന്നു വീണു. പഴയൊരു ടർക്കി തൂവാലയാണ് അമ്മ ഉടുത്തിരുന്നത്. അതഴിഞ്ഞു വീണു. നഗ്നയായി കിടന്ന അവൾ അങ്ങനെ തന്നെ എഴുന്നേറ്റ് എന്നെ ആക്രമിക്കാൻ വന്നു. ഒരു കല്ലെടുത്ത് എന്നെ നോക്കിയെറിഞ്ഞു. അവളെ ബലമായി പിടിച്ചുകൊണ്ടുവന്ന് കാർഷെഡിൽ തള്ളി കഥകടച്ചിട്ട് ശ്വാസം വിടാനാവാതെ കുറേ സമയം നിന്നു. ജനാലകൾ മുഴുവൻ കണ്ണുകളായി മാറി എന്നെ നോക്കുകയായിരുന്നു. നേരെ കുളിമുറിയിലേക്ക് ചെന്ന് ഷവർ തുറന്നുവിട്ടിട്ട് പൊട്ടിക്കരഞ്ഞു. വെള്ളത്തിലൂടെ എൻ്റെ കരച്ചിലുമൊഴുകി. വൈകയിൽ എത്തിയിട്ടുണ്ടാവും കടലിലും. സുധ വാതിൽക്കൽ നിന്നിരുന്നു. എൻ്റെ പിന്നിൽ വന്ന്, ഞാൻ പോകുന്നു, എൻ്റെ കുട്ടിയും ഞാനും എങ്ങോട്ടെങ്കിലും പോകാം, ഇനി ഇതിനെ സഹിക്കാൻ എനിക്ക് പറ്റില്ല, ഒന്നുകിൽ ഞാൻ ഇല്ലെങ്കിൽ നിങ്ങളുടെ അമ്മ, തീരുമാനിച്ചോളൂ എന്ന് കരഞ്ഞു. ഞാൻ അമ്മയെ വിട്ടു കളയരുതെന്ന് എൻ്റെ ഗുരു എന്നോട് പറഞ്ഞത്. നീ പോയാൽ ഞാൻ ദുഃഖിക്കും, കുറേശ്ശയായി മരിക്കും, പക്ഷേ അമ്മയെ തുരത്താൻ എനിക്ക് പറ്റില്ല, അമ്മ അവൾക്കിഷ്ടമുള്ളത് ചെയ്യും എന്ന് ഞാൻ പറഞ്ഞു. സുധ കുറേ നേരം എന്നെ നോക്കി നിന്നു. അവളുടെ തല വിറച്ചുകൊണ്ടിരുന്നു. പിന്നെ പെട്ടെന്ന് തൻ്റെ തലയിൽ ആഞ്ഞടിച്ച് നിലവിളിച്ചുകൊണ്ട് നിലത്തിരുന്നു. അവളുടെ നിലവിളി കേട്ടുകൊണ്ട് ഞാൻ മുറിയിൽ കയറി ഒരു പുസ്തകം എടുത്ത് വിരിച്ച് അക്ഷരങ്ങളെ നോക്കിക്കൊണ്ടിരുന്നു. രാത്രി വരെ അമ്മ കാർഷെഡിലായിരുന്നു. കഥകിൽ അവൾ മുട്ടിമുട്ടി അമറി. ഞാൻ പുറത്തിറങ്ങി മീനാക്ഷിയമ്മൻ ക്ഷേത്രത്തിലും മറ്റും പോയിട്ട് രാത്രി മടങ്ങി വന്നു. വസ്ത്രം മാറ്റിയിട്ട് കാർഷെഡിലേക്ക് പോയി. കഥക് തുറന്നു. ഉള്ളിൽ മൂത്രവും മലവും കലർന്ന നാറ്റം നിറഞ്ഞിരുന്നു. അമ്മ എഴുന്നേറ്റ് എന്നെ അടിക്കും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അമ്മ ഒരു മൂലയ്ക്ക് തലയിൽ കൈവച്ച് കുത്തിയിരുന്നു. അമ്മ ചോറ് വേണോ എന്ന് ഞാൻ ചോദിച്ചു. തലയാട്ടി. ഞാൻ തന്നെ അമ്മയ്ക്ക് ചോറ് വിളമ്പി. ആവേശത്തോടെ അമ്മ ചോറ് വാരി വാരി വായിലിട്ട് വിഴുങ്ങിയും മിഴിച്ചും തിന്നുന്നത് കണ്ടപ്പോൾ എൻ്റെ ദേഹമാസകലം നിന്ന് കത്തി. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിശപ്പിന് പകരം രുചിയെ അവൾ അറിഞ്ഞിട്ടുണ്ടാവുമോ? അമ്മയെ കെട്ടിപ്പിടിച്ച് നിലവിളിച്ച് കരയണമെന്ന് തോന്നി. ചോറുണ്ട് തുടങ്ങിയാൽ നിർത്താൻ അമ്മയ്ക്കറിയില്ല. ഇല ഒഴിയുന്നതും താങ്ങാനാവില്ല. പോട് പോട് എന്ന് നിലത്ത് കൈകൊണ്ട് തട്ടി പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞാനും അങ്ങനെയായിരുന്നു. ഈ ദേഹത്തിലെ ഒരു തുണ്ടാണ് എൻ്റെ ദേഹം. എൻ്റെ ദേഹത്തിൻ്റെ ഉള്ളിൽ അതിപ്പോഴുമുണ്ട്. ഉണ്ട് കഴിഞ്ഞ് എച്ചിൽ കൈ സ്വന്തം ദേഹത്ത് തന്നെ തൂത്തിട്ട് അമ്മ അവിടെ തന്നെ കിടന്നു. ഞാൻ അകത്ത് ചെന്ന് അരക്കുപ്പി ബ്രാണ്ടി കൊണ്ടുവന്നു കൊടുത്തു. വാങ്ങി ഒറ്റ വലിക്ക് കുടിച്ചിട്ട് അമ്മ കിടന്നു. വലിയ ഏമ്പക്കം വന്ന് വയറ് അനങ്ങി. വയറ് നിറഞ്ഞതും അതിനുള്ള മുൻപുള്ള എല്ലാം അവൾ മറന്നു. പല്ലുകൾ കാട്ടി ചിരിച്ചുകൊണ്ട് എന്നടേ കാപ്പ എന്ന് വിളിച്ച് കൈനീട്ടി. ഞാൻ അടുത്തിരുന്നു. അമ്മ എന്നെ തലോടി തുടങ്ങി. എൻ്റെ പാടുകളിലൂടെ അവളുടെ തണുത്ത വിരലുകൾ സഞ്ചരിച്ചു. ലേ കാപ്പ, ആ വെള്ളപ്പന്നി പേയാക്കും മക്ക, അവ എതുക്ക് വെളുത്തിരിക്കുക തെരിയുമോ? ഉനക്ക് രക്തം മുഴുക്ക ഉറിഞ്ഞി കുടിച്ചിട്ടിരിക്കാലേ. പെട്ടെന്ന് എൻ്റെ കൈ ലിംഗത്തിൽ പിടിച്ച് ലേ, ഇത് വളിയ അവ ഉനക്ക രക്തം മുളുക്ക ഉറിഞ്ഞു കുടിക്കാലേ എന്ന് പറഞ്ഞു. ഞാൻ അവളുടെ കൈ തട്ടിമാറ്റി മക്ക, ഈ കളസവും ചട്ടയും വേണമല്ലേ? കശേഷാലായിരിപ്പ് വേണ്ടല്ലേ? തമ്പ്രാന്മാർ നിന്നെ കൊല്ലുവാരല്ലേ? നീ നാളെ എനക്ക് കൂടെ വന്നിരുവല്ലേ? നമ്മ ഊരുക്ക് പോവാം. ഞാൻ എന്നെ പൊന്നുമാതിരി പാത്തിക്കൊടുതേ. വാറിയാലേ മക്ക, അമ്മയില്ലേ ലേ വിളിക്കേൻ. കണ്ണ് തളരുന്നത് വരെ അത് തന്നെയാണ് അമ്മ പറഞ്ഞുകൊണ്ടിരുന്നത്. വീണ്ടും വീണ്ടും അത് തന്നെ. കസേര വേണ്ട, അത് തമ്പുരാന്മാർക്കുള്ളതാണ്. നീ അതിലിരിക്കുന്നത് അവർ പൊറുക്കുകയില്ല. നിന്നെ കൊല്ലാൻ വേണ്ടിയാണ് അവർ ഈ വെളുത്ത യക്ഷിയെ മന്ത്രിച്ച് വിട്ടിരിക്കുന്നത്. അവൾ നിന്റെ രക്തം കുടിക്കും. അമ്മ ഉറങ്ങിയതിന് ശേഷം ഞാൻ എൻ്റെ മുറിയിലെത്തി. എൻ്റെ ദേഹം മുഴുവൻ അമ്മയുടെ ചൂരടിച്ചു. അമ്മ പറയുന്നത് ഭ്രാന്താണെങ്കിലും അതിൽ ഒരു സത്യമില്ലേ? ഞാനിരിക്കുന്നത് യജമാനന്മാരുടെ കസേരയിലല്ലേ? അവർ അതിന് പ്രതികാരമായി എന്നെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മായകൾക്കും ജാടകൾക്കും അപ്പുറത്ത് നിന്നുകൊണ്ട് മാസ്മല വിദ്യയ്ക്ക് വശംപെടാത്ത മൃഗം പോലെ അമ്മ സത്യം തിരിച്ചറിയുകയാണോ?